ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയിലെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൌരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൌരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാളായ ക്ലെമന്റ് ആറ്റ്ലിയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1935 ശേഷം നിരന്തരം ഉയർന്നുവന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ എം.എൻ. റോയിയാണ്. 1938 ജവഹർലാൽ നെഹ്റു ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഉണ്ടാകേണ്ടത് ഇന്ത്യക്കാരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയിലൂടെ ആകണം എന്ന നിർദ്ദേശം അവതരിപ്പിച്ചു. 1942 സർ സ്റ്റാഫോർഡ് ക്രിപ്സ് മുന്നോട്ട് വച്ച ആശയങ്ങൾ പരാജയപ്പെട്ടതോടെ മന്ദഗതിയിലായ ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നത് 1946 രൂപവൽക്കരിച്ച ക്യാബിനറ്റ് മിഷനിലൂടെ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്നു. 389 അംഗങ്ങളെ തെരഞ്ഞെടുത്ത ആ സമ്മേളനത്തിൽ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായും രാജേന്ദ്രപ്രസാദിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഭരണഘടനാ നിർമ്മാണത്തിനുള്ള കരട് സമിതിയുടെ അധ്യക്ഷനായും നിയമിച്ചു.
But my fear, which I must express clearly, our difficulty, as I said, is not about the ultimate future. Our difficulty is how to make the heterogeneous mass that we have today take a decision in common and march in a cooperative way on that road which is bound to lead us to unity. Our difficulty is not with regard to the ultimate. Our difficulty is with regard to the beginning.
നമ്മുടെ ഭരണഘടനയ്ക്ക് 70 തികയുന്ന ഈ ഘട്ടത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിലൂടെയാണ് ഈ സ്പെഷ്യൽ ന്യൂസ് തുടങ്ങിയത്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും ചലനാത്മകമാക്കുന്നതിനും സാധിക്കണമെങ്കിൽ ഒരു ശക്തി വേണം എന്നാണ് അംബേദ്കറും ആദ്യമായി പറഞ്ഞത്. ആ ശക്തിയാണ് ഇന്ത്യൻ ഭരണഘടന.
Now I call upon Dr. Ambedkar to take the floor.
Mr. Chairman, I am indeed very grateful to you for having called me to speak on this resolution. I know today we are divided politically, socially and economically. We are a group of warring camps, and I may even go to the extent of confessing that I am probably one of the leaders of such a camp. But sir, with all this, I am quite convinced that nothing in the world will prevent this country from becoming one.
അംബേദ്കറെ കുറിച്ചുള്ള ചലച്ചിത്രത്തിൽ നിന്നാണ് ഈ രംഗമെങ്കിലും കൃത്യമായി തന്നെ അംബേദ്കർ പറഞ്ഞ വാചകങ്ങളെ ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കോടിക്കണക്കുള്ള ജനതയെ ഒരു കുടക്കീഴിൽ യോജിപ്പിക്കുന്ന ആ ശക്തി കൈവരുന്നത് എവിടെ നിന്നാണ്? നിരവധി ഉത്തരങ്ങളുണ്ടാകും. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിന് കീഴിൽ നിലയുറപ്പിക്കാൻ സഹായിക്കുന്ന ആ ചട്ടക്കൂടിന്റെ പേര് ഭരണഘടന എന്നാണ്. 1949 നവംബർ 26 അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന വ്യക്തി സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രഘടനയെയും സമാനതകളില്ലാത്ത രീതിയിൽ കണ്ണിചേർക്കുന്നു. അസംഖ്യം പ്രതിഭാശാലികളുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സൃഷ്ടിയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകനായി നിയമിതനായി ബി എൻ റാവു അവതരിപ്പിച്ച ആദ്യ റിപ്പോർട്ട് ലോകരാജ്യങ്ങളിലെ ഭരണഘടനയുടെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു. ബി ആർ അംബേദ്കർ അവതരിപ്പിച്ച കരട് ഭരണഘടന നിരവധി ചർച്ചകൾക്ക് വിധേയമായി. മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കപ്പെട്ടു.
We, the people of India, have solemnly resolved to constitute India into a sovereign democratic republic and to secure to all its citizens justice, social, economic, political, and equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give ourselves this Constitution.
രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ഇന്ത്യൻ ഭരണഘടന സമിതിയിൽ അംഗീകരിക്കപ്പെട്ടു. 1949 നവംബർ 26 നടന്ന ആ ചരിത്ര സംഭവത്തെ തുടർന്ന് ഇന്ത്യ 1950 ജനുവരി 26 ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി. കൈകൊണ്ടെഴുതപ്പെട്ട ആ മഹത്തായ ഗ്രന്ഥം പാർലമെന്റ് ലൈബ്രറിയിൽ ഹീലിയം നിറച്ച സുരക്ഷിത പേടകങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കാലിഗ്രാഫി വിദഗ്ധനായ പ്രേം ബിഹാരി നാരായൺ റൈസായുധയുടെ കൈപ്പടയിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുകയായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ജാതി മതഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി നൽകുന്നുണ്ട്. പൌരന്റെ നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കാനാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഭരണഘടന പിന്തുടരുന്നത്. ജനാധിപത്യം കേവല സങ്കല്പമല്ല, വളർന്ന് വികസിച്ച് ജനങ്ങളിലേക്ക് അധികാരത്തിന്റെ അവസാന കണികയും പകർന്നു നൽകേണ്ട മഹത്തായ പ്രക്രിയയാണ് എന്ന ബോധ്യമാണ് ഉണരേണ്ടത്. അത്തരം മുന്നേറ്റത്തിന് നമുക്ക് മുന്നിലുള്ള മാർഗദർശിയാണ് ഇന്ത്യയുടെ ഭരണഘടന. അത് തകരാതെ കാത്തുസൂക്ഷിക്കേണ്ട കടമ ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ തടയാനുള്ള
ഉത്തരവാദിത്തമുണ്ട്. And not the end itself. We talk of the good of society. Is this something apart from transcending the good of the individual composing it? The law of life should not be competition or acquisitiveness, but cooperation. The good of each contributing to the good of all.
നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ വാക്കുകൾ.
And wherein shall be guaranteed and secured expression backward and tribal areas and depressed and other backward classes.
സമത്വം, നീതി, മതനിരപേക്ഷത, സ്വാതന്ത്ര്യം, സാഹോദര്യം തുടങ്ങിയവ വെറും വാക്കുകളല്ല. ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അനുനിമിഷം തുടിക്കേണ്ട സചേതന സാന്നിധ്യമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം.